പോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്, കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂപോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ലു തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്തി ദൂതിയായ യെരുശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക യഹൂദ നഗരങ്ങളോട്. ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ നാട്ടിൻ കൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. തന്റെ ഉൾക്കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവനാർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൽ മാർഗം കാണിക്കുകയും ചെയ്ത് കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ഇരാജാതികൾ തുലാസക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിൽ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണത്തരിയെ പോലെ എടുത്തു പോക്കുന്നു. ലബാനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഭൂമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? മൂശാരി വിഗ്രഹം മാർക്കുന്നു, കട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ണം തെരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിവർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശ്ശീല പോലെ നിവർത്തുകയും പാർപ്പാനുള്ള ഒരു കൂരാളത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ നക്ഷത്രന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരൂന്നിയ ഉടനെ, അവർ അവരുടെ മേൽ കൂടി അവർ വാടിപ്പോവുകയും ചുഴലിക്കാറ്റുകൊണ്ട് തളി പോലെ പാറിപ്പോവുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണുനേരോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ മഹാവീര്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞുപോ കാണുകയില്ല. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവത്തിനെ കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തറന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ചിടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ ഇരുത്തീൻ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കീഴടക്കുന്നു ഉണർത്തിയതാർ? അവർ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരെ രാജാക്കന്മാരുടെ നാൾ വഴിമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന തളടി പോലെയുമാക്കി കളയുന്നു. അവൻ അവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽവെച്ചല്ല അവൻ പോകുന്നത്. ആരത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്തിനുമാന്മാരോടുകൂടെ അനന്യനും ആകുന്നു. ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വറച്ചു. അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു, അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി. കുട്ടിവിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞു. ഇളകാതെയിരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. നീയോ എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിനെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നെടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ മരിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ അത്യത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈപിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിരുപോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോകും. ചുള്ളിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നീ പുകഴും. എളിവരും ദരിദ്രരുമായവർ വെള്ളം തിരിഞ്ഞു നടക്കും. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് നാവും കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകൾ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപൊഴിയുകയും വരണനിലത്തെ നീരുറവയുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നതെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സമീപിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങളില്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു. നിങ്ങളെ ഭരിക്കുന്നവർ കുത്തുകനത്രേ. ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു. അവൻ വന്നിരിക്കുന്നു സൂര്യോദയത്തിൽ നിന്ന്. അവനെ എഴുന്നേൽപ്പിച്ചു, അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിനാദി മുതലും അവൻ നീതിമാൻ എന്ന് ഞങ്ങൾ പറയേണ്ടതിനും പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല. ഞാൻ ആദ്യനായ സിയോനോട് ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു. യെരുശലേമിന് ഞാൻ ഒരു സുവാർത്ത ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറിയ ഒരുത്തനുമില്ല. ഞാൻ ചോദിച്ചാറിയ ഉത്തരം പരമാണ് അവരിൽ ഒരു ആലോചനക്കാരനുമില്ല. അവരെല്ലാവരും വ്യാജമാകുന്നു. അവരുടെ പ്രവൃത്തികൾ ആസ്തിയത്രേ. അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും അത്രേ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തിരുവീതിയിൽ തന്നെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞയോടെ അവൻ പൊടിച്ചു കളയുകയില്ല, പുകയുന്ന തീച്ചിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, ഐശ്വര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് ഇരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണിക്കുകയും ചെയ്ത് യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ കഷ്ടത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചതില്ല, സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു, ഇത് ഉദ്ഭവിക്കുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവനെ സ്തുതിയും പാടുകയും. മരുഭൂമിയിൽ അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് അറക്കുകയും ചെയ്യട്ടെ. അവർക്ക് യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് വീട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞെരുങ്ങി നെടുവേർപ്പിട്ട് കഥയ്ക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കുകയും ഭൂയകളെ വറ്റിച്ചു കളയുകയും. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിച്ചുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചെകിടന്മാരെയും കേൾക്കും, കുരുടന്മാരെയും നോക്കിക്കാണീൻ. എന്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ. എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോയുടെ ദാസനെ പോലെ ആത്മാവൻ ആർ. പലത് കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളായ്മയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയും. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്കാർ ശ്രദ്ധിച്ചു കേൾക്കും. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കുറച്ചായും കേൾപ്പിച്ചു കൊടുത്തവനാർ? യഹോവ തന്നെയല്ലോ. അവനോട് നാം പാപം ചെയ്തു പോയി, അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ ന്യായ പ്രമാണം അവർ അനുസരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല. അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ അറിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ ഇസ്രായേലിനെയും നിനക്കുപകരമായ ഹുശ്നെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കുകയാൽ നിനക്ക് പകരം മനുഷ്യരെയും എന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതേ എന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്റെ എന്റെ പുത്രന്മാരും ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്റെ പുത്രിമാരും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവി ഉണ്ടായിട്ടും ചെകിടന്മാരായും പുറപ്പെടുവിച്ചു കൊണ്ടുവരുവീൻ. സകല ജാതികളും ഒന്നിച്ചുകൂടട്ടെ, വംശങ്ങൾ ചേർന്നു വരട്ടെ. അവരിൽ ആരിത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ. നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനില്ല. ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷിയുടെ അരുളപ്പാട്, ഞാൻ ദൈവം തന്നെ. ഇന്ന് ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആറത് തടുക്കും. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ നിമിത്തം ഞാൻ ബാലയിലേക്ക് ആളയച്ചു. അവരെയൊക്കെയും കൽദയറെ തന്നെ ഓടിപ്പിക്കുന്നവരായി അവർ ഘോഷിച്ചുല്ലസിക്കുന്ന കപ്പലുകളിൽ താഴോട്ടോടുമാറാക്കും. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവായ് പ്രകാരം അരുളി ചെയ്യുന്നു. അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉദ്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും ജനദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജന കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വർണ്ണിക്കും, വിവരിക്കും. എന്നാൽ യാക്കോബെ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലെ, നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. നിന്റെ ഹോമയാഗങ്ങളും കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ധൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല. നീ എനിക്കായി വയമ്പു വാങ്ങിയിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അവർത്ഥ്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയും. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ ഓർപ്പിക്കുക, നാം തമ്മിൽ വ്യവഹരിക്കുക. നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു. നിന്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു. അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലമാറ്റത്തിനും ഇസ്രായേലിനെ നിനക്കും ഏൽപ്പിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് എനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ?
പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
പ്രിയേക
ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സംസ്തത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ആയുരാരോഗ്യത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തമ്പുരാന്റെ ചിറകിന് കീഴിൽ സുരക്ഷിത നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് വന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന് മത്രാപോലിത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. തിരുമനസിന്റെ വള്ള സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്യവൈദികരായ ജോണച്ചൻ, അതുപോലെ തന്നെ ഫിലിപ്പോസ് അച്ഛൻ എന്നീ വൈദികരെയും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരോടും കൂടെ ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹവും അതിൽ കൂടി ദൈവകൃപയും കൂടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം തമ്പുരാനയുടെ ആക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 109-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സ്രഷ്ടാവിനെ സ്തുതിക്കുന്ന ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അനന്ത സാഗരങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും നാം യാത്ര ചെയ്യുന്ന പടക് കൊടുങ്കാറ്റും പേമാരി മൂലം മുങ്ങിപ്പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ കൂടെ നയിക്കുന്ന, നമ്മളെ മാറാതെ നമ്മളെ നയിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സ്രഷ്ടാവിനെ സ്തുതിക്കുന്ന
സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സ്രഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. ഈ ക്ഷോണിതാനത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണ എത്രയോ വാദി വിശിഷ്ടം തന്നേകമാശ്ചര്യമേ. എല്ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം ആകട്ടിയ തന്റെ സ്നേഹത്താ. എല്ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം ആകട്ടിയ തന്റെ സ്നേഹത്താ. യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ ലോകശയ്യയിലെനിക്കോ നായകനും യാക്കാലവീരം. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മകാഗിയുമാവൻ തന്നെ. നല്ല വൈദ്യനോ ദിവ്യ ഔഷധവുമൻ ആത്മകാഗിയുമാവൻ തന്നെ. യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ഏകോപദേശവും തന്നു. ആ എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ആ എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ, യേശു പാറാത്തവൻ എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത് അവകാശം ഞാനും പ്രാപിപ്പാ ആദിവ്യാത്മാവാ ശക്തീകാരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ ആദിവ്യാത്മാവാ ശക്തീകാരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ യേശുമാറാത്തവൻ യേശുമാറാത്തവൻ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാറാത്തവൻ 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 എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ
പോലെ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
ക്ഷമിച്ചു
ബാബുവിനെ ഞങ്ങളോട് ചെയ്യണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്,
പിന്നെ
കൊണ്ടുവന്നാൽ രാജ്യവും ശക്തിയും ആവും. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം,
വാഴ്ത്തുന്നു
ഞങ്ങൾക്ക് വേണ്ടി പോയണമെന്ന സമയത്തും
അപേക്ഷിച്ചോളണമേ. പാറയ്ക്കുമോ എന്റെ കർത്താവേ, ഞാൻ സ്വർഗത്തിന് ബാബിയുടെ മരണത്തിൽ തിരുവിഷ്ടമില്ലാത്ത ഉത്തമനും ദയാരുവായവനെ, നിന്റെ മഹാകരുണയിൻ പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ അരിഷ്ടതാവസ്ഥയോട് ദയ ചെയ്യണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ അടിയങ്ങൾ നിങ്ങളുടെ അങ്ങയുടെ സന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള ദുഷ്ടതയെ ക്ഷമിക്കണമേ. എന്റെ കർത്താവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപം നിമിത്തം ഞാൻ അടച്ചു കളഞ്ഞിരിക്കുന്ന നിന്റെ കരുണയുടെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. എന്റെ കർത്താവേ നിന്റെ തിരുമുഖം എന്റെ മേൽ ശോഭിപ്പിക്കണമേ, ഞാൻ രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അന്ധകാരത്തിൽ മരണ നിഴലിലിരിക്കുന്ന അഗതിയായ എനിക്ക് പ്രകാശം നൽകണമേ. കർത്താവേ ഞാൻ ഏറ്റവും നശിച്ചുപോയിരിക്കുന്നതിനാൽ നിന്റെ കരുണ വേഗം എനിക്ക് പ്രത്യക്ഷപ്പെടുമാറാകണമേ. സകല അനീതികളിലും കിടന്നുരുളുന്ന കുറ്റക്കാരനും കോപിക്കുന്നവരുമായ എന്നെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ നിന്റെ ദൈവത്വത്തിന്റെ സിംഹാസനമാകുന്ന സ്വർഗവും നിന്റെ പാദപീഠവുമാകുന്ന ഭൂമിയും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദൈവത്വത്തിന്റെ ശുശ്രൂഷകരാകുന്ന സ്വർഗീയ സൈന്യങ്ങൾ എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നെ പ്രസവിച്ച കന്യകയായ മാമ എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിബിയന്മാരുടെ തലവനായ മോശയും ശ്ലീഹന്മാരുടെ തലവനായ ശമോനും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ഏവെങ്കിലും പ്രസംഗിച്ച ശ്ലീഹന്മാരും നിന്നോടുള്ള സ്നേഹം നിമിത്തം മരിച്ചിട്ടുള്ള സഹോദരന്മാരും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ സഭയുടെ മൽപ്പാന്മാരും നിന്റെ കൽപ്പനകളെ ആചരിച്ചവരായ പിതാക്കന്മാരും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഗോകുൽതായിൽ നിന്നെ വഹിച്ച മരവും നിന്റെ ഗുരുവിശ്വത്തോടെ സ്വീകരിച്ച കബറും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ദിവസെഴുന്നേൽപ്പും നിന്റെ സ്വർഗാരോഹണവും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ കർത്താവ് ഇവയൊക്കെയുടെയും നിന്റെ ദുരുവേഷം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും അപേക്ഷയാലും പ്രാർത്ഥനയാലും കുറ്റക്കാരനായ അടിയനോട് നിരപ്പാകണമേ. എന്റെ അന്യായത്തെ പരിഹരിച്ച് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, നീ മഹത്വത്തോടെ ഉദിക്കുന്ന ദിവസത്തിൽ വിവേകികളായ അനുതാപികളോടുകൂടിയും 11 മണിസമയത്തെ വേലക്കാരോടുകൂടിയും ഞാൻ നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുവാനും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ ദ്രൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കു സ്തുതിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ഈ ബുധനാഴ്ചയുടെ ഈ ദിവസവും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും തിരുവചനം പഠിക്കുവാനും എല്ലാം ചക്രഭൂക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് സെപ്റ്റംബർ മാസം 28 മലങ്കര സഭയുടെ അംബാസഡറായി ലോകമൊക്കെയും പ്രവർത്തിച്ച അഭിനന്ദനായ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മയാണ്. ബോംബെ ഭദ്രാസനത്തിന്റെയും അങ്കമാലി ഭദ്രാസനത്തിന്റെയും മന്ത്രാപോലീസിയായിരുന്നു കൊണ്ട് സഭയെ ശുശ്രൂഷിച്ച ഭാഗ്യസ്മരണാർഹനായ ഒരു പിതാവായിരുന്നു ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്കമാലി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലാണ്. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഇന്ന് ആ പിതാവിന്റെ ഓർമ്മയും ഓർമ്മയുമായി ബന്ധപ്പെട്ട വിശുദ്ധ കുർബാനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ന് നടന്നു. ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ. പരിശുദ്ധന്മാരുടെ ഓഹരിക്ക് അദ്ദേഹത്തിനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മലങ്കര സഭയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുവാനും അദ്ദേഹത്തെ ആ നിലയിൽ കാണുവാനും ഒക്കെ നോക്കിടയാകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛനാണ്. പി സി ജോർജ് അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. അച്ഛൻ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ബുധനാഴ്ച കൂട്ടായ്മയിൽ വന്ന് ധ്യാനം നയിച്ചിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ കുറേ സമാജത്തിന്റെ വിവിധ പഠന പദ്ധതികൾ കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്ന ആളുമാണ്. ഡിട്രോയിറ്റിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇടവയുടെ ചുമതല ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ ദീർഘനാളായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയസിസൻ സെന്ററിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ചാപ്പൽ പണിയുടെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഒക്ടോബർ മാസം 15-ാം തീയതി നടത്തുന്ന ഇരിക്കുകയാണ്. അതിന്റെ കോൺട്രാക്ട് നമ്മൾ ഡിട്രോയിറ്റ് ഡാളസിലുള്ള ജോഷ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 15-ാം തീയതി ഒക്ടോബർ മാസം 15-ാം തീയതി ശനിയാഴ്ച രാവിലെ അരമനയിൽ വിശുദ്ധ കുർബാന ചൊല്ലി അതിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടത്തണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം അധികം പേര് അരമനയിലില്ല എങ്കിലും നമുക്ക് ഗായക സംഘം തന്നെ പറയാം. ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. അതിനോട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പി സി ജോർജ് ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ.
സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്നും മരനേ, പാടുക നീ എന്നും മരനേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥനാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ ദാതൻ പാലോലിച്ചടച്ചിടുന്നു, സമാധാനമകിടന്നുറങ്ങാ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥനാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റ മടുത്ത ഗുണയാ, പോരാ വൈരി നടുവിലവൻ ോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. ഭാരത്താലാടഞ്ഞിടിലും തീരാരോഗത്താലാടഞ്ഞിടിലും തിളർന്നീടുമോരാടി പിണരാ തന്നിടുന്നു രോഗ സൗഖ്യം, തന്നിടുന്നു രോഗ സൗഖ്യം. തുതി തുതിയേ തുതികളിലുന്നതനെ നാടെല്ലാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും. സഹായശീലമവൻ സങ്കേതവും കോട്ടയും താൻ നടുങ്ങിടുകയായതിനാ തന്റെ കരുണ ബഹുലമത് തന്റെ കരുണ ബഹുലമത്. തുതി തുതിയ മനമേ തുതികളിലുന്നതനെ ോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും പറനേ, പാടുക നീ എന്നും മനമേ. സിംഹങ്ങളറിയിടിലോ പല സിംഹങ്ങൾ പേരും പാമ്പുകൾ ചവിട്ടി തലമെതിച്ചിടുമേ, അവയിലും ജയം നേടുമേ, അവയിലും ജയം നേടുമേ. തുതി തുതിയൻ മനമേ തുതികളിലുന്നതനെ നാഥന്നാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും വരനേ, പാടുക നീ എന്നും മനമേ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഫിലിപ്പിലേഖനം 4:6 Philippians 4:6. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
Be anxious for nothing, but in everything, by prayer and supplication, with thanksgiving, let your request be made known to God.
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ബാറഹിമോർ, ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെയോട് നിന്നെ സ്തുതിക്കുന്നു. ഒരു ബുധനാഴ്ചയും കൂടി കർത്താവേ, വിശുദ്ധ സഭയുടെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തതിനോട് നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയാൽ ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിനയ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം ഒരു അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിനയ തിരുമനസ്സിനോടും പ്രാർത്ഥനായോഗത്തിന്റെ സെക്രട്ടറി, അഭിദ്രാസന സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട ചിന്താവിഷയം ഫിലിപ്പി ലേഖനം 4:6 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥനയെ പറ്റി എത്ര കേട്ടാലും പ്രസംഗിച്ചാലും മതി വരികയില്ല. അനുദിനം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതിൽ അത് അങ്ങനെ എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി നമുക്ക് പല രീതിയിലുള്ള ചിന്തകളുമുണ്ട്. പലപ്പോഴും നമ്മുടെ ആരാധനാ ശൈലിയിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് ഉചിതമാണോ, അത് വാക്കുകളായി ദൈവസന്നിധിയിലേക്ക് അപേക്ഷിക്കുന്നത് ദൈവം സ്വീകരിക്കുമോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു സംശയത്തിനും ഇടം നൽകാതെ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, വിചാരപ്പെട്ടു പോകരുത്, ആങ്ഷ്യസ് ആവരുത്, ആങ്സൈറ്റി കൂടിയിട്ട് ഡിപ്രഷൻ ഉണ്ടാകരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ സ്തോത്രത്തോടെ. സാധാരണ നമ്മൾ സ്തോത്രം പ്രൈസ് ദി ലോർഡോ താങ്ക് ഗോഡോ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയതിന് ശേഷമായിരിക്കാം. പക്ഷെ ഇത് സമർപ്പിക്കുമ്പോൾ തന്നെ സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകളെ സമർപ്പിച്ച ചില പ്രാർത്ഥനാ ശൈലികൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് കാണാമെന്നാണ് ഞാൻ കർത്താവിൽ ഈ വിഷയം എടുത്ത് ശരണപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 5 പ്രാർത്ഥനകൾ നമ്മൾ കാണുകയാണ്. അത് ഏത് പ്രാർത്ഥനയാണ് നമ്മൾ അതിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഇതിന്റെ അവസാനം നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ 5 പ്രാർത്ഥനകളെ പറ്റി ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ 5 പ്രാർത്ഥനകളും ദൈവത്തിന് പ്രീതികരമായ പ്രാർത്ഥനകൾ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ടല്ല. ഈ 5 പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചവരെ അതിൽ ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത പ്രാർത്ഥന ഏതെന്ന് മാത്രം ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഇങ്ങനെ വിനിയോഗിക്കുന്നത്. നമ്മളതിൽ ആദ്യമായിട്ട് കാണുന്നത് സ്വന്തം വ്യക്തിപരമായ ആവശ്യം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച ബർത്തിമായിയുടെ പ്രാർത്ഥനയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങളിൽ ബർത്തിമായിയുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, യേശുമ്പ്രാൻ കഫർണഭൂമിലൂടെ കടന്നു പോകുമ്പോ പിറവിയിലെ കുരുടനായിരുന്ന ബർത്തിമായി, എന്നാൽ ആ ബർത്തിമായി യേശുവാണ് കടന്നു പോകുന്നത് അറിഞ്ഞുകൊണ്ട്, നസറായന യേശു കടന്നു പോകുന്നതെന്നറിഞ്ഞുകൊണ്ട്, ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് ശംഖുപൊട്ടി നിലവിളിക്കുകയാണ്. സംഭവങ്ങളൊക്കെ നമുക്കറിയാം, പശ്ചാത്തലം ഞാൻ ഉപയോഗിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. യേശുമ്പ്രാൻ അവന്റെ വ്യക്തിപരമായ ഒരു ആവശ്യം, രോഗശാന്തിക്ക് വേണ്ടിയുള്ള അവന്റെ പ്രാർത്ഥനയ്ക്ക് യേശുമ്പ്രാൻ മറുപടി നൽകുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, അത് രോഗമോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന ഒരു രോഗമായിരിക്കാം, പ്രയാസമായിരിക്കാം, അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. രണ്ടാമതായിട്ടൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നത് ശതാധിപൻ സെഞ്ചൂറിയൻ യേശുമ്പുരാനോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-13 വാക്യങ്ങളിൽ നമ്മൾ ആ പ്രാർത്ഥന കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ ശതാധിപൻ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന 8-ാം അധ്യായം 5 വാക്യങ്ങളിൽ, അവൻ കവർണഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവന്റെ വിശ്വാസത്തിന്റെ തീക്ഷണം നമ്മൾ അവിടെ കാണുകയാണ്. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വേറൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുമ്പ്രാൻ പോലും അത്ഭുതപ്പെട്ടു പോയ ഇസ്രയേൽ മക്കളിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞ ദൈവവിശ്വാസം കിട്ടാതെ വന്നപ്പോൾ പുറജാതിയായിരിക്കുന്ന ഈ മനുഷ്യനിൽ നിന്ന് കാണുന്ന ശ്രേഷ്ഠമായ വിശ്വാസത്തെ യേശുമ്പ്രാൻ പുകഴ്ത്തുകയാണ്. പിന്നീട് 13-ാം വാക്യത്തിൽ ഇങ്ങനെ അതിന്റെ കൺക്ലൂഷൻ നമ്മൾ കാണുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇത് ഈ ശതാധിപൻ സ്വന്തം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതല്ല, മറ്റൊരാൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വിഷയത്തിൽ സ്വന്തം ആവശ്യം പറഞ്ഞുകൊണ്ട് ബർത്തിമായി, ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകം, ഞാൻ ഓരോ ഉദാഹരണം മാത്രമേ എടുക്കുന്നുള്ളൂ. സ്വന്തം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ച ധാരാളം പേരുടെ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ചില പ്രാർത്ഥനാ ശൈലികളെയാണ് ഒന്ന് നമ്മളൊന്നുകൂടെ ഒന്ന് ചിന്തിക്കുന്നത്, അതുകൊണ്ട് ഓരോ ഉദാഹരണം മാത്രം പറഞ്ഞു പോകുന്നു. ഈ ശതാധിപൻ പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആ മധ്യസ്ഥ പ്രാർത്ഥനയും ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും മാറുവാണ്ടൊക്കെ ഉള്ളതുകൊണ്ടായി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അവസാനം വളരെ താല്പര്യത്തോടുകൂടി എനിക്കറിയാം ഇന്ന് രോഗക്കിടക്കയിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, വീട്ടിലിരുന്ന് പ്രയാസത്തിൽ കണ്ണുനീരിൽ കുതിർന്ന് ഇത് കേൾക്കുന്നവരുണ്ട്, മറ്റാരോട് നമ്മുടെ വിഷമം പങ്കുവയ്ക്കാനാവാതെ പ്രയാസപ്പെട്ട് വളരെയേറെ ഗദ്ഗതപ്പെടുന്നവരുണ്ട്, ധാരാളം പേര് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ സംബന്ധിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ഭാഗം അവസാനം നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഇവിടെ ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പുരോഹിതന്റെ അല്ലെ അഭിയോന്യ തിരുമേനിയുടെയോ വ്യക്തിപരമായ ഒരു ആവശ്യമല്ല അവർ സമർപ്പിക്കുന്നത്. നമ്മളെല്ലാവരെയും നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ അവർ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അതുപോലെ പ്രാർത്ഥിച്ചതാണ് ഈ ശതാധിപൻ. നോക്കൂ, യേശുമ്പുരാന്റെ സന്നിധിയിൽ തന്റെ ബാല്യക്കാരന് വേണ്ടി, ഒരുപക്ഷെ അവഗണിച്ചു കളയാമായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ശതാധിപൻ പ്രാർത്ഥിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയും യേശുമ്പുരാൻ കേൾക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:1 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാണെന്നാണ് നമ്മൾ കാണുന്നത്. 2 നമ്മൾ കാണും 1 തിമോത്തി 2:1 എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഖലത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, അതായത് സാധാരണ നമ്മുടെ സാധാരണ ജീവിതം, അവര് സാവധാനതയും സ്വസ്ഥതയും കൊണ്ട് നമ്മുടെ ദൈനംദിനമായ ജീവനം അത് കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പൊ സകലരെയും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കും. 2 പ്രാർത്ഥനാ ശൈലികൾ കണ്ടു. 1 സ്വന്തം വ്യക്തിപരമായ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു വൃത്തിമായി. 2 ശതാധിപൻ തന്റെ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുമ്പുരാൻ ദൈവനമ്പുരാൻ ആ പ്രാർത്ഥന കേൾക്കുന്നു, അതിന് മറുപടി നൽകുന്നു. 3 കള്ളന്റെ യാചന നമ്മൾ കാണുക. ലൂക്കോസിന്റെ സുവിശേഷം 23:39-42 വാക്യങ്ങളിൽ കള്ളന്റെ പ്രാർത്ഥന നമ്മളുണ്ട്. നമ്മൾ പറയുന്നത് വലതുഭാഗത്തെ കള്ളനാണെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അവൻ പറുദീസയ്ക്ക് അവകാശിയാകുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23:39 കാണുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൻ ഒരുവൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അപ്പൊ 1 കള്ളൻ കുരിശിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മറ്റവൻ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചവന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച ഉടൻ തന്നെ ഞൊടിയിടയിൽ മറുപടി കിട്ടിയ ഒരു പ്രാർത്ഥനയാണ് ഈ കള്ളന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നത്. നോക്കൂ, ആത്മരക്ഷയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയാ, നിത്യജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. ഇത് ശാരീരിക അസുഖം മാറാനായിട്ടല്ല, മറ്റൊരാളെ സമർപ്പിച്ചല്ല, ആ വ്യക്തിയുടെ തന്നെ ആത്മരക്ഷയ്ക്കായി നിത്യജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ 3 ശൈലി പ്രാർത്ഥന നമ്മൾ കാണുന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്കായുള്ള പ്രാർത്ഥനയാണ്. ദൈവം അത് കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുക. അപ്പൊ നമ്മുടെ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഈ ഭൗമികമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അത് തീർച്ചയായിട്ടും സമർപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ കുറച്ചുകൂടി, ഒരു പടിയും കൂടി ഉയർന്നാണ് ഉയരത്തിലേക്കുള്ള പ്രാർത്ഥന, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ആദ്യത്തെ കള്ളൻ കുരിശിൽ നിന്ന് ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 2 കള്ളൻ കുരിശിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറയുന്ന ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു. 1 കള്ളൻ കുരിശിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ഭൂമിയിലേക്ക്, ഈ ഭൂമിയുടെ കെട്ടുപാടുകളിലേക്ക്, ഭൂമിയിലെ സുഖം സൗഖ്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറക്കുവാൻ 1 കള്ളന്റെ പരിഹാസ രൂപേണയുള്ള പ്രാർത്ഥന. നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക, കുരിശിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഭൂമിയിലേക്കാ. 2 കള്ളൻ പ്രാർത്ഥിക്കും കുരിശിൽ നിന്ന് അവൻ പറുദീസയിലേക്ക് കയറാനാ, അവൻ സ്വർഗരാജ്യത്തിലേക്ക് കയറിയ, രക്ഷയ്ക്കായിട്ടുള്ള നിലവിളിയാ. 1 യോഹന്നാൻ 5:11-12 വാക്യങ്ങളിൽ ഈ രക്ഷയ്ക്കായിട്ടുള്ള നിലവിളി നമ്മൾ കാണുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ നിത്യജീവന്റെ അനുഭവം നമുക്ക് ഉണ്ടാകണമെന്നുള്ളത്, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. 11-12 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നിത്യജീവൻ തരുന്നുവെന്നും ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട്, പുത്രനുള്ളവന് ജീവനുണ്ട്. ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കള്ളൻ മാറുകയാണ്. അപ്പോ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയാണ്. ഇത് സ്വർഗത്തിൽ നോക്കുന്ന ദൈവം എല്ലാവർക്കും നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ മാനസികമായിട്ട് വളരുകയും മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ചിന്താഗതിയുടെയോ ബൗണ്ടറി ഒന്നും കൂടാതെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തിടയിൽ പറഞ്ഞ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ലോകശ്രദ്ധ എപ്പോഴും പിടിച്ചു പറ്റുന്നതാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗോഡ് ഈസ് നോട്ട് എ കാത്തലിക് ഗോഡ്, അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അല്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഗോഡ് അല്ല. അതിനേക്കാളൊക്കെ ഉപരി മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആത്മരക്ഷ നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടാനും മറ്റുള്ളവർക്ക് ആ ദൈവത്തെ പരിചയപ്പെടുത്താനും സാധിക്കണം. കള്ളന്റെ യാചന കുരിശിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതും ആ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നൊടിയിടകൊണ്ട് അതിന് മറുപടി ലഭിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് മൂന്നാമത്തെ ശൈലി പ്രാർത്ഥന നമ്മൾ കാണും. നാലാമതായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം നമുക്ക് കാണാം. 1 രാജാക്കന്മാർ 3:8-9 വാക്യങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ആ പദവിയിലേക്ക് ഉയർന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ട് തീർന്നത് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന നടത്തിയത് കൊണ്ടാണല്ലോ. 1 രാജാക്കന്മാർ 3:8 വാക്യങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിച്ച ഇത്ര മാത്രമേ ഉള്ളൂ, നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യ അടിയനിരിക്കുന്നു, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവൻ അപേക്ഷിക്കാത്തതായ ഈ ജ്ഞാനം കൊടുത്തു, അവൻ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും ഞാൻ നിനക്ക് തരുന്നു എന്ന് 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെ ഈ രാജാക്കന്മാർ ഒരുത്തനും നിനക്ക് സമനാകിയില്ല എന്ന് പറഞ്ഞ് ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ശലോമോനെ കൊണ്ടുപോവുകയും ചരിത്രത്തിന്റെ ഇടയിൽ നമ്മൾ വീണ്ടും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ഈ ജ്ഞാനം എന്ന് പറയും. നമുക്കറിയാമല്ലോ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. 1 കൊരിന്ത്യർ 12:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദൈവിക ജ്ഞാനം, ദൈവികമായ വിവേകം, ദൈവികമായ പരിജ്ഞാനം, അത് ലഭിക്കുവാനുള്ള പ്രാർത്ഥനയും തീർച്ചയായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ വ്യക്തിപരമായ ഒരു ആവശ്യം നമുക്ക് നൽകാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ടും മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവികമായ പരിശുദ്ധാത്മാവിന്റെ ദാനമായിരിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാ ദാനങ്ങൾക്ക് വേണ്ടി, അല്ലെ പൊതുവെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കും കൃപകൾക്കും വരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അത് നമുക്ക് നൽകുകയും ചെയ്യും. നമ്മൾ അത് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി ദൈവം നമുക്ക് നൽകും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. എന്നാൽ ഇതിനെയെല്ലാം കടത്തിവെട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ കുറച്ചൊരു പ്രാധാന്യം കൊടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതാ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ആത്മരക്ഷയ്ക്ക് ഏക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയോ, നിത്യജീവനേക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയോ, പരിശുദ്ധാത്മദാനത്തെക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയോ. അതെ, അങ്ങനെ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിലുണ്ട്. അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ശലോമോന്റെ പിതാവായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദാവീദ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനു വേണ്ടി തന്നെയാ. ഇത്രയും നേരം നമ്മൾ കണ്ട 4 കാര്യങ്ങളിലും ഒരാവശ്യം നടന്നു കിട്ടാൻ, അതായത് ദൈവത്തിന്റെ കയ്യിലുള്ള ചില ചോക്ലേറ്റുകൾ കൊച്ചുകുരുങ്ങൾ ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ദാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ, രോഗസൗഖ്യം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ദൈവം നൽകുന്നതായ ആത്മരക്ഷ, ദൈവം നൽകുന്നതായ പരിശുദ്ധാത്മ ദാനം ഒക്കെയാ. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയാ ദൈവത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിങ്കലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവം തന്നെ നീ തന്നെ ഞങ്ങൾക്ക് എനിക്ക് വേണം, ദാതാവിന്റെ പ്രാർത്ഥന. ഇത് ദാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ദാതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് ദാതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് വളരെ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. നമ്മളെ അത്ഭുതപ്പെടുത്തത്തില്ലേ, ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി, ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി, അബ്രഹാം പിതാവ് ശ്രേഷ്ഠനായ പിതാവ്, പൗലോസ് ശ്ലീഹ ശ്രേഷ്ഠനായ ശ്ലീഹ, അല്ലെങ്കിൽ ഏത് പിതാക്കന്മാരെ പറ്റിയൊക്കെ എടുത്തു, അവരെക്കാൾ ഉപരി വലിയൊരു സാക്ഷ്യം ദൈവകമ്പനം നൽകിയത് എനിക്ക് ബോധിച്ച പുരുഷനായി, എ മാൻ വിത്ത് ഗോഡ്സ് ഓൺ ഹാർട്ട്, അല്ലെങ്കിൽ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനായിട്ട് ദാവീദ് ഉയരുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏർലി വിളായി സീക്ക് യുവർ ഫേസ് ഓഫ് ഗോഡ്. ഞാൻ ജീവിതത്തിന്റെ ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ദാവീദ്. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ദാവീദ് പോയതാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു വന്നതാണ്. കാട്ടിടയനായി ആടിന്റെ രോമവും പറ്റി വളരെയേറെ പ്രയാസത്തിലൂടെ പിതാവ് പോലും ഇനിയൊരുത്തനുണ്ട് അവനെ അന്വേഷിക്കേണ്ട, എടാ പോടാ പോടാ എന്നൊക്കെ വിളിക്കപ്പെട്ട ദാവീദിനെ ദൈവനമ്പുരാൻ അത്രമാത്രം മേൽക്കുമേൽ ഉയർത്തി എന്നുള്ളത് ദാവീദ് ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ അന്വേഷിക്കുന്ന പ്രാർത്ഥനകളായിട്ട് തീരും. അതുകൊണ്ട് ദാവീദ് ദൈനംദിനം നടത്തുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവ എന്റെ ഇടയനാകുന്നു. നമ്മൾ സാധാരണ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ, സങ്കീർത്തനമല്ലേ, ഏറ്റിയൊല്ലുന്ന ഗീതകമല്ലേ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അത് ആത്മാർത്ഥമായി ഇനി മുതൽ അത് പ്രാർത്ഥിക്കുമ്പോൾ, ദാവീദിന്റെ ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി ഇടയന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദാവീദ് ദൈവത്തിന് ഇങ്ങനെ സ്വർഗത്തിൽ നോക്കുക, ഒരു ഇടയ ചെറുക്കൻ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക, ഒരു ഇടയ ചെറുക്കൻ, ദൈവം തീർച്ചയായിട്ടും അവനെ തെരഞ്ഞെടുക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ദാവീദിന് ദൈവം നമ്മുടെ നൽകുകയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ദാവീദ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള മെസ്സിയാനിക് പ്രൊഫസീസ് വരെ നടത്തി എന്നുള്ളത് അത്ര ശ്രേഷ്ഠമായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദാവീദിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള, മെസ്സിഹായെ പറ്റിയുള്ള എല്ലാ പ്രവചനങ്ങളും ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം. മറ്റു ധാരാളം പ്രവാചകന്മാരിലൂടെ ഉണ്ട് എങ്കിൽ തന്നെയും 89 പ്രവചനങ്ങളാണ് മെസ്സിയാനിക് പ്രൊഫസീസ് ആയിട്ട് ദാവീദ് നടത്തിയത്. ഈ ശ്രേഷ്ഠതയെന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ചില വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഓടിച്ചു വായിക്കുകയാണ്. 132 സങ്കീർത്തന 7 വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള പ്രവചനം ദാവീദിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി, അവിടെ ഞാൻ ദാവീദിന് ഒരു കുമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷേകത്തിന് ഒരു ദീപം ഉരുക്കിയിട്ടുമുണ്ട് എന്ന് 132 സങ്കീർത്തനം 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂസിഫിക്ഷനെ പറ്റിയുള്ളത് 22 സങ്കീർത്തനമാണ്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഇതേ വാക്യം അതേപോലെ തന്നെയാണ് യേശു ക്രിസ്തു വെച്ചിട്ട്. 22 സങ്കീർത്തനം മുഴുവൻ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊരു വാക്യം കൂടി, 22 സങ്കീർത്തനം 16 വാക്യം, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 2 സങ്കീർത്തനം 7 വാക്യം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 16 സങ്കീർത്തനം 10 വാക്യം, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ പറ്റി പ്രവചിച്ചു പറയുന്ന കാര്യമാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുന്നതിന് സമ്മതിക്കുകയുമില്ല. 41 സങ്കീർത്തനം 9 വാക്യം, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 10 സങ്കീർത്തനം 1:4 വാക്യങ്ങൾ, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. 4 വാക്യത്തിൽ, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. 118 സങ്കീർത്തനം 22 വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 25 വാക്യത്തിൽ, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഹോസാന എന്ന പ്രാർത്ഥന അവിടുന്നാണ്. 118 സങ്കീർത്തനം 25 വാക്യം. 26 വാക്യത്തിൽ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന ദാവീദിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയി തീർന്ന്, റെസ്പെക്ട്ഫുൾ ആയി തീർന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ഡിവോട്ടഡ് ആയിട്ട് തീർന്ന്, ദൈവത്തെ തിരിച്ചറിഞ്ഞ് സത്യ അനുതാപത് 51-ാം സങ്കീർത്തനം, അനുതാപത്തിന്റെ സങ്കീർത്തനം, അങ്ങനെ ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ച് ദൈവത്തെ കാംക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ച ഒരു പ്രാർത്ഥനയാണ് ദാവീദിന്റെ പ്രാർത്ഥന, ദൈവത്തെ അന്വേഷിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുകയാണ്. ചെറിയൊരാശയം നിങ്ങളുമായിട്ട് ചേർന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫിലിപ്പി ലേഖനം 4:6 വാക്യമാണ് നമ്മൾ അടിസ്ഥാന വാക്യമായിട്ട് കണ്ടത്, ചിന്താവിഷയമായിട്ട് കണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്ര വേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുകയാണോ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സർവോപരി ദൈവത്തെ തന്നെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥന, ദൈവത്തിന് വേണ്ടി ദാനങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി ദാതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇനി മുതൽ സമർപ്പിക്കുമ്പോൾ ദാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് സമർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അതിന് ഉത്തരവും ദൈവം നൽകും. എന്നാൽ അതിനേക്കാൾ ഒരു പടിയും കൂടി ഒന്ന് ഉയർന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ ഞങ്ങൾ ദാനങ്ങൾക്ക് വേണ്ടിയല്ല, ദാതാവ് തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ. ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും നിങ്ങൾക്കായി ലഭിക്കും എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും കൂടെ നമ്മുടെ ദൈനംദിനമായ പ്രാർത്ഥനയുടെ ഒരു ശൈലിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമ്മളെപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളതൊക്കെ ക്രൈസ്തവ ലോകത്തിപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്ന ആർക്കും തൃപ്തിയില്ല അവരുടെ പ്രാർത്ഥനയിൽ. എല്ലാ മനുഷ്യരും ഓർത്തഡോക്സുകാർക്കാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നീളം കൂടി പോകുന്നുണ്ടോ? പിന്നെ കല്യാണത്തിന് പോലും അച്ഛൻ കർത്തവപ്പായിട്ടുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതെല്ലാം വിഷയങ്ങളാണ്, നമ്മുടെ വിഷയങ്ങളല്ലേ. അച്ഛനെന്താ ഇത്രയും സന്തോഷകരമായ സന്തോഷിപ്പിന്നൊക്കെ പറഞ്ഞാണല്ലോ ഇന്ന് ലേഖനത്തിൽ പറഞ്ഞു. കല്യാണത്തിനൊക്കെ വന്ന വളരെ ആഘോഷമായിട്ടിരിക്കുമ്പോൾ അച്ഛൻ കർത്തവപ്പായൊക്കെ ഇട്ടുണ്ടെങ്കിന്ന് അത് വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന മണവാളിനെയും മണവാട്ടിയുടെയും മൂടെ ഔട്ടാക്കി കളയും എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുമ്പോഴുള്ള വേഷങ്ങളെ പ്രാർത്ഥനയുടെ ഇതൊക്കെ ഇന്ന് വളരെ എന്തുവാ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്തൊക്കെ പ്രാർത്ഥിക്കാം, ഇതൊക്കെ വിഷയങ്ങളാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കണ്ട പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളാണ് അച്ഛൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിൽ ക്രിസ്തുവിനെ തന്നെ എന്നോടുകൂടെ, കള്ളന്റെ പ്രാർത്ഥന കേട്ടപ്പോ ക്രിസ്തു നൽകിയ എന്നോടുകൂടെ, നീ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാനുള്ള ഒരു പ്രാർത്ഥന. അത് നമ്മുടെ അതൊരു യഥാർത്ഥ പ്രാർത്ഥനയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ, അല്ലേ, നിന്റെ ഇഷ്ടം എന്നിൽ സ്ഥാപിതമാകുമ്പോ അത് ദൈവത്തോട് കൂടിയിരിക്കുന്ന പ്രാർത്ഥനയാണ്. വേദ പുസ്തകത്തിലെ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ പഴയ നിയമത്തിലെ, അച്ഛനിപ്പോ പുതിയ നിയമത്തിലെയാണല്ലോ പറഞ്ഞു, പഴയ നിയമത്തിലെ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. 1 രാജാക്കന്മാർ 8 അധ്യായത്തിൽ ശലോമോൻ എരിശിലേം ദേവാലയം പണിതിട്ട് നടത്തുന്ന വളരെ ദീർഘമായ പ്രാർത്ഥനയാണ്. അത് ഹൃദയം നുറുങ്ങിയുള്ള ഒരു പ്രാർത്ഥനയാണ്. 1 രാജാക്കന്മാർ 1 Kings chapter 8 പള്ളികുദാശയൊക്കെ നടത്തുമ്പോ അവസാനം പ്രാർത്ഥിക്കുന്ന, പഴയ അവസാനം വായിക്കുന്ന പഴയ നിയമത്തിലെ അവസാനത്തെ അധ്യായമാണ് 1 Kings chapter 8. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ശലോമോന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദൈവമേ സകല ജാതിക്കാർക്ക് ജാതി തിരിച്ചൊന്നും നീ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന, നമ്മളിവിടെ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും ദൈവത്തോടു കൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ ശലോമോൻ പ്രാർത്ഥിക്കുന്നത് സകല ജാതിക്കാർക്കും വേണ്ടിയാ. അവിടെ പറയുന്നത് നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്, അത്രയുമല്ല നിന്റെ ജനമായി ഇസ്രായേലിൽ ഉള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്തു നിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യേയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണം. സകലർക്കും വേണ്ടി സകലരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമായിട്ട് നീ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സകലരെയും എന്ന് പറയുമ്പോ ഞാൻ ഒരു ഒരാശയം കൂടി ഇതിന്റെ കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മോടുകൂടി ഇരിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവത്തോട് കൂടി ഇരിക്കാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വേദപുസ്തകത്തിലെ ഈ ചിന്തയും കൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സകലരെയും അനുഗ്രഹിക്കുന്നു, സകല സൃഷ്ടിയെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. എല്ലാവരെയും സൃഷ്ടിയെ മുഴുവനായിട്ടും അനുഗ്രഹിക്കുക, അതാണ് ശലോമോൻ എരിശലേം ദേവാലയം പണിതിട്ട് പ്രാർത്ഥിച്ച വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. യഹോവയുടെ തേജസ് മേഘങ്ങളിൽ വന്നപ്പോ നമ്മൾ സാധാരണ പറയുന്നത് ഈ ദൈവ തേജസ്സിനെ പ്രകാശവുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ ഇരുളിലാണ്, മേഘങ്ങളിലാണ് ക്രിസ്തുവിന്റെ ദൈവ തേജസ് വരുന്നത്. മേഘത്തിലാണ്, ഇരുട്ടിലാണ്. അതുകൊണ്ട് ഈ പുരാതന ദേവാലയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ നമ്മളിപ്പോ പറയുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ പോലുള്ള ഈ ഓഡിറ്റോറിയം ഒക്കെ പണിഞ്ഞിട്ട് വലിയ പ്രകാശത്തിന്റെ ലൈറ്റും സൗണ്ടും ഒന്നും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിലാ പഴയ പുരാതന ദേവാലയം. ഇപ്പൊ ആർമേനിയൻ ദേവാലയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പുരാതന ദേവാലയങ്ങൾ നമ്മൾ പോയി നോക്കിയാൽ അവിടെ ഈ അതിനകത്ത് വലിയ പ്രകാശവും ഇല്ല, വലിയ സൗണ്ടും ഇല്ല. അതിന്റെ കാരണം ദൈവ തേജസ് വരുന്നത് ഇരുട്ടിലാണെന്നാണ്, മേഘത്തിൽ. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുന്ന യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു. യഹോവയെ പറ്റി പറയുന്ന എന്താണെന്നറിയോ, ഇരുട്ടിൽ വസിക്കുന്നു. നമ്മൾ സാധാരണ ഇരുട്ടിനെ പറ്റി പറയുന്നത് എന്താ, അത് പിശാചിന്റേതാണെന്നാണ് പറയുന്നല്ലേ, അന്ധകാരം. നമ്മൾ അങ്ങനെ പറഞ്ഞ് പക്ഷെ വേദപുസ്തകത്തിൽ ഇരുട്ട് ദൈവ തേജസ്സിന്റെ ഒരു ഇരുട്ടിലാണ് ദൈവ തേജസ്. പക്ഷെ ഇരുട്ടിലെ ഒരു പ്രകാശമുണ്ട്, ഇരുട്ടിൽ വരുന്ന ദൈവ തേജസ് ഉണ്ട്, അവിടെ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെയാണ് അല്ല മനുഷ്യൻ സൃഷ്ടിക്കുന്ന വെളിച്ചത്തിന്റെ കാര്യമല്ല പറയുന്നത്. ഇരുട്ടിൽ ശാന്തതയും നിശബ്ദതയും ഇരുട്ടുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നിശബ്ദത, ഇരുട്ടൊക്കെ. പക്ഷെ ഇന്ന് നമ്മളുടെ ദേവാലയങ്ങളൊക്കെ നമ്മൾ ഇത് നോക്കിയാല് ഭയങ്കര വെളിച്ചം, ഭയങ്കര സൗണ്ടും. ഭയങ്കര വെളിച്ചവും ഭയങ്കര സൗണ്ടും. നമ്മളിപ്പം ദേവാലയങ്ങളൊക്കെ മധുവായിക്കത്തോട്ടും അല്ലാതെ ഒക്കെ ആണെങ്കിൽ ഈ സ്പോട്ട് ലൈറ്റ് ഒക്കെ അങ്ങ് വെച്ച് പ്രകാശിപ്പിച്ച് അങ്ങനെയാ. അതുപോലെ തന്നെ സൗണ്ടും. വേദ പുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അത് ഈ ഓഡിറ്റോറിയങ്ങളിലും ഫെലോഷിപ്പ് ഹോളിലും ഡാൻസിനും ഒക്കെ ആയിട്ടുള്ള പെർഫോമൻസിന്, ഇത് പെർഫോമൻസായി മാറുന്നുണ്ട്, ഇന്ന് പ്രാർത്ഥനകളൊക്കെ ഇന്ന് പെർഫോമൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇരുളിലും നിശബ്ദതയിലും, ഇരുളിലും നിശബ്ദതയിലും ദൈവ തേജസ് വെളിപ്പെടുന്നു. അവിടെയാണ്, അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല സാഹചര്യം, നല്ല സാഹചര്യം എന്ന്. അങ്ങനെ ഇരുളും നിശബ്ദതയും നിറഞ്ഞ യെരുശലേം ദേവാലയത്തിന്റെ അവിടെ നിന്നുകൊണ്ട് ദൈവ തേജസ് നിറവിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ ഈ ജനത്തെ മുഴുവൻ, അത് ജാതിയും മതമൊന്നും നോക്കിയല്ല പറയുന്നത്, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകല ജനത്തെയും നീ അനുഗ്രഹിക്കണം. മഴ നിങ്ങൾ ഈ എട്ടാമധ്യായം ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും എടുത്തു പറയുന്നുണ്ട്. മഴ മുതൽ, മഴ പെയ്യാതിരിക്കുമ്പോൾ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, അത് മഴ ഓർത്തഡോക്സുകാരന്റെ മേൽ മാത്രമല്ല, അല്ലെ മർത്തോമക്കാരെ, അല്ലെ ക്രിസ്ത്യാനി എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശം എന്നുള്ളതല്ല പറയാം, സകല ജനത്തെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം നീ ഈ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരു 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 ഘടകം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞതുള്ളൂ, അത് സർവ സൃഷ്ടിക്കും വേണ്ടി. വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രമേയം ചെറുകയുണ്ട്, സർവ സൃഷ്ടിക്കും വേണ്ടി മോചനവും യാചിക്കുന്നുവെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സർവ സൃഷ്ടിയെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടേതെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. ബഹുമാനപ്പെട്ട പി സി ജോർജിച്ചൻ എപ്പോഴും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അടുത്ത് ഒരു താല്പര്യത്തോടെ ഇതിനെ കാണുകയും ആവശ്യമായ എല്ലാ സന്ദർഭങ്ങളിലും ധ്യാനം ദൈവവചനം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്ന അച്ഛനാണ്. ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയം അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ഈ ധ്യാനം നയിച്ചതിനുള്ള സന്തോഷം അച്ഛനെ അറിയിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഒരു സ്വഭാവമായിട്ട്, അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായിട്ട്, പ്രാർത്ഥനയുടെ ഒരു ശൈലിയായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്നുള്ളത് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം, കരുണാ കടലെ ഞാൻ നോക്കും, ദേവാ തനയ എൻ പാപം തരുകി, പിഴകൾ വർദ്ധിച്ച് എന്നുള്ള അനുതാപത്തിന്റെ 187.
കരുണാ കടലെ ഞാൻ നോക്കും, ദേവാ തനയ എൻ പാപം തരുകി, പിഴകൾ വർദ്ധിച്ചു
പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ളത് പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ചിക്കാഗോയിലുള്ള ലാലി മാത്യു, സാൻ അന്റോണിയോയിലുള്ള വർഗീസ്, നിരന്തരം നമ്മൾ ഓർക്കാറുള്ള രാജി, ആലീസ്, എലിസബത്ത്, മോളി, ജയ, ഡോളി, പ്രൈസ്, ഡാനിയൽ, ബെൻ, ഇവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അത് ദൈവസന്നിധി സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ അരമനയുടെ പുതിയ ചാപ്പലിന്റെ പണിയെ ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.
പാർക്കുമോ സർവാധിപതിയും സർവശക്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലിരുന്ന ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ഞങ്ങൾക്കൊരവസരം കൂടെ നൽകിയതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലൊക്കെ ആയിരുന്ന ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചു കൂടുവാൻ ഇടയാക്കിയ വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുക. താവേ, അല്പം നിന്റെ സന്നിധിയിൽ നിന്ന് അല്പാശ്വാസം ലഭിച്ചതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുക. താവേ, ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിലൂടെയും സന്തോഷത്തിലൂടെയും ജീവിപ്പാൻ നിന്റെ വചനം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കൂടി വരുന്ന മുഖാന്തരമായി ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭയ്ക്കും സമൂഹത്തിനും സമാധാനവും ആശ്വാസവും ലഭിക്കാൻ ഉടനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ ദൈവവചനത്തെ ശ്രവിച്ചുവല്ലോ. പ്രാർത്ഥനയുടെ അനുഭവം ഞങ്ങൾക്ക് വിവിധ തലങ്ങളിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിച്ചുവല്ലോ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് നോക്കി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തമ യാചനകളെ ശ്രദ്ധിച്ച് സ്വർഗത്തിൽ നിന്ന് അനവരതമായ നന്മ കൊണ്ട് നിറച്ച് ഞങ്ങളെ അനുദിനം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ഈ സമയത്ത് രോഗികളായി തിരുസന്നിധിയിൽ പേര് സമർപ്പിക്കപ്പെട്ട എല്ലാ രോഗികളെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവെ, ഇവിടെ പേര് പറയപ്പെട്ടവരെയും കർത്താവെ പേര് പറയാതെട്ടുള്ളവരെയും ഞങ്ങൾ തന്നെ രോഗികളായിട്ടുള്ള എല്ലാവരെയും തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ രോഗങ്ങൾക്കെല്ലാം ശമനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച് വളരെയേറെ വേദനയോടെ പ്രയാസത്തോടെ ആശുപത്രികളും ഭവനങ്ങളുമായി കഴിയുന്നു. കർത്താവേ, ക്യാൻസർ ബാധിച്ച് കർത്താവെ, ഹൃദ്രോഗം ബാധിച്ച് അങ്ങനെ വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച് ഓപ്പറേഷന് വിധേയപ്പെട്ടും ഓപ്പറേഷൻ കഴിഞ്ഞും ഒക്കെ കഴിയുന്ന അനേക രോഗികൾ നിന്റെ സന്നിധിയിലേക്ക് നോക്കി വിളിക്കുന്നു. നിന്റെ മക്കളുടെ ഉത്തമ യാചനകളെ ശ്രദ്ധിച്ച് സ്വർഗത്തിൽ നിന്ന് ഔഷധം നൽകി അവിടുത്തെ ശക്തിയേറിയ കരം സൗഖ്യമാക്കുന്ന കരം നിന്റെ മക്കളെ തൊട്ട് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനോഭാരങ്ങളിൽ ഇരിക്കുന്നവർക്ക്, വിവിധങ്ങളായ വ്യഥയിൽ ആയിരിക്കുന്നവർക്ക് നിന്റെ സ്വർഗീയ സമാധാനവും സൗഖ്യവും നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രോഗികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും ദൈവമേ ഈ സമയത്ത് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് വരുന്നവരോട് മനസ്സലിഞ്ഞ് അവരെ തൊട്ട് നീ തൊട്ടവരെയും അവിടുന്ന് സൗഖ്യം നൽകിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. കർത്താവേ, നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് നീ സമാധാന യഥാർത്ഥത്തോടെ അയക്കണമേ, അവർക്ക് നീ സൗഖ്യവും സമാധാനം നൽകി അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതങ്ങളെ നിന്റെ ദിവ്യമായ സ്നേഹത്തിലും നിന്റെ നിന്നോടുള്ള പ്രാർത്ഥനയിലും അവരെ രമ്യതയിലേക്ക് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായ ഒരു ജീവൻ നയിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കും കർത്താവേ. അനേകർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുമ്പോൾ നമുക്ക് നീ കൊടുത്ത നല്ല ദാനത്തിനാണ് നന്ദിയോട് സ്തോത്രം കർത്താവേ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മാനിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തർ സഹായിക്കണമേ. നന്നായി പഠിക്കുവാൻ അവർ പോയിരിക്കുന്ന പഠനശാലകളിലൊക്കെ നിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ഈ ലോകത്തിന് അടിമപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വിട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പ്രാർത്ഥനാപൂർവമായ ഒരു ജീവൻ നയിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി നീ അവിടുന്ന് നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, മനോവിഷമത്തിലും ഭാരങ്ങളിലുമായി കഴിയുന്നവർക്ക് നിന്റെ ദിവ്യമായ കൃപ വ്യാപരിച്ച് ഉത്തമ സന്താനങ്ങളെ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കുന്ന കർത്താവ്, അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ ക്ഷമിച്ച് അവിടെ നീ മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹ പ്രായം ചേർക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം തിരുസം സമർപ്പിക്കുക കർത്താവേ. തക്കതായ തുണയെ കണ്ടെത്തി നിന്റെ സാന്നിധ്യം ശ്രേഷ്ഠമായ ജീവൻ നയിക്കുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവീയ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവേ, അവർക്കൊക്കെ ആവശ്യമായ സമ്പത്ത് സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ വലിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, തക്കതായ വാസസ്ഥലങ്ങളൊക്കെ തമ്പുരാനോടൊന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്കൊക്കെ ആവശ്യമായ കൃപ നൽകി അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ മുഴുവനായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ പരിശുദ്ധ പിതാക്കന്മാരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭദ്രാസന നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ തിരുമേനിക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ ആസ്ഥാനത്ത് പണിയപ്പെടുന്ന സഭാവേ, പരിശുദ്ധ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 15-ാം തീയതി അതിനെ പണി ആരംഭിക്കുകയാണല്ലോ കർത്താവേ. നീ അവിടുന്ന് നടത്തിപ്പുകാരൻ നായകനുമായിരുന്നു. ഇതിനെ മനോഹരമായ ഒരു ദേവാലയം ഇതേ സ്ഥലത്ത് ഉയർന്നു വന്ന അനേകർക്ക് പ്രത്യാശയും പ്രതീക്ഷയും ഉണർത്തുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉപദാസത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ യോഗത്തിൽ വന്ന് സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുക. പ്രത്യേകിച്ച് ഈ അരമനയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ആവശ്യങ്ങളെയും തിരുസം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ നീ അവിടുന്ന് വെറും കൈയായി വിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് വരുന്നവരോട് മനസ്സലിഞ്ഞ് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു ദൈവമേ. ഞങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നീക്കി സന്തോഷവും സമാധാനം നൽകി വീണ്ടും ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ ഒരുമിച്ച് കൂടി വരുന്നത് വരെ അവിടെ എവിടെയായി ഞങ്ങൾ എല്ലാവരും സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോരെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ വികസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ ഉപായിക്കും സ്തുതിയെ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിന്റെ മക്കളെല്ലാവരോടുകൂടി ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടുകൂടി ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും കൂടി എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യവാദ. ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ നേതൃത്വം നൽകി ഇതിനെ നയിക്കുന്ന അഭിനന്ദന മനസ്സിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി തീർത്ത, നിരന്തരം ഈ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമായ വചനങ്ങളെ കൊണ്ട് ധന്യമാക്കി തീർക്കുന്ന പ്രിയപ്പെട്ട പി സി ഓറച്ചിനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അരവനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്യ ജോണച്ചൻ, ഫിലിപ്പോസച്ചൻ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും ഒരിക്കൽ കൂടി ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ മക്കളെയും വീണ്ടും ദൈവകാരങ്ങളിൽ സമർപ്പിക്കുകയും രോഗികളെയൊക്കെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇത് ഇതിന്റെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന രാജൻ, അതുപോലെ തന്നെ ഇത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന മനോജ്, ബൈബിൾ വായിച്ച മോഹനങ്ങൾ എല്ലാവരെയും വീണ്ടും ദൈവകാരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.